ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. യുവജനങ്ങളെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദക്ഷിണാഫ്രിക്കയിൽ ഇന്നാരംഭിക്കുന്ന G20 നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. രാജ്യത്തെ തൊഴിലാളികൾക്ക് മികച്ച വേതനവും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കാൻ പുതിയ ലേബർ കോഡുകൾക്ക് സാധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആഗോള സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പുതിയ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു. സൂക്ഷ്മ പരിശോധന ഇന്ന് ആരംഭിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിന് ഇന്ന് ഗുവാഹത്തിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിൽ ഇന്ന് ആരംഭിക്കുന്ന G20 നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സുസ്ഥിര വികസനം, കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ, ഊർജ്ജ പരിവർത്തനം, ആഗോള ഭരണത്തിലെ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഷയങ്ങൾ പ്രധാനമന്ത്രി അവതരിപ്പിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക നേതൃതല യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. 2014 അധികാരമേറ്റതിനുശേഷം പ്രധാനമന്ത്രി മോദിയുടെ 12th G20 ഉച്ചകോടിയാണിത്. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി മോദി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയുമായും മറ്റ് നിരവധി ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. 2023 ഇന്ത്യയുടെ G20 അധ്യക്ഷ കാലയളവിലാണ് ആഫ്രിക്കൻ യൂണിയൻ കൂട്ടായ്മയിൽ അംഗമാകുന്നത്. ആഫ്രിക്കയിൽ നടക്കുന്ന പ്രഥമ G20 ഉച്ചകോടിയാണിത്. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ചർച്ച നടത്തി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വിദ്യാഭ്യാസം, സാംസ്കാരിക കൈമാറ്റം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ വംശജരായ ടെക് സംരംഭകരുമായും ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഭാരത് കോ ജാനിയെ ക്വിസിലെ വിജയികളുമായും മോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള സൌഹൃദത്തിന്റെ ചരിത്രപരമായ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതിൽ ഇന്ത്യൻ പ്രവാസികളുടെ സംഭാവനയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുവജനങ്ങളെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ രാഷ്ട്രപതി നിലയത്തിൽ നടന്ന ഭാരതീയ കലാമഹോത്സവത്തിന്റെ 2nd ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഭാരതീയ കലാമഹോത്സവ് പോലെയുള്ള പരിപാടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്ക് പരസ്പരം മനസ്സിലാക്കാനും കാഴ്ചപ്പാടുകൾ കൈമാറാനും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളോടുള്ള ബഹുമാനം പ്രോത്സാഹിപ്പിക്കാനും വഴിയൊരുക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
ഭാരത് കി സഭ്യത സംസ്കൃതിക്ക് ബാരമേ ഓർ അധിക ജാൻ സമജ് സകേംഗെ ഇസ്കെ ലിയേ ഭാരത് സർക്കാർ അനേക കദം ഉഠാ രഹീ ഹേ. इस महोत्सव के प्रथम संस्करण में हम सब पूर्वोत्तर भारत की समृद्ध सांस्कृतिक विरासत से अवगत हुए थे. इस बार हमें पश्चिमी भारत की समृद्ध सांस्कृतिक विरासत को देखने और समझने का अवसर मिलेगा.
രാജ്യത്ത് പുതിയ ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വന്നതിൽ തൊഴിലാളികളെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തൊഴിൽ നിയമങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരിഷ്കാരമായി ഇവയെ കണക്കാക്കുമെന്നും രാജ്യത്തെ തൊഴിലാളികൾക്ക് മികച്ച വേതനവും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കാൻ പുതിയ ലേബർ കോഡുകൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പുതിയ ലേബർ കോഡുകൾ നിലവിൽ വന്നതിനെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ മേധാവി ഗിൽബർട്ട് ഹോങ്ബോ സ്വാഗതം ചെയ്തു. ആഗോള സംഘർഷങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ആധുനിക ലോകത്തിന് പുതിയ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ നടന്ന ചീഫ് ജസ്റ്റിസുമാരുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേൽ, ഹമാസ്, യുക്രൈൻ, റഷ്യ തുടങ്ങിയ സംഘർഷങ്ങളിലും സുഡാനിലെ മാനുഷിക പ്രതിസന്ധിയിലും യുഎന്നിന് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാമായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ എല്ലായ്പ്പോഴും അന്താരാഷ്ട്ര നിയമത്തെ ബഹുമാനിക്കുകയും ബഹുമുഖ സഹകരണത്തെ വിലമതിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് സംവിധാനത്തെ മറ്റ് അധികാര പരിധികളിലെ വേഗത്തിലുള്ള പേയ്മെന്റ് സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കുമെന്ന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. വിലക്കുറവും കാര്യക്ഷമവും സുതാര്യവുമായ പണമിടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന G20 പദ്ധതി രേഖയുമായി ഈ സംരംഭങ്ങൾ സംയോജിപ്പിച്ചിരിക്കുന്നതായും RBI വ്യക്തമാക്കി. RBIയും ദേശീയ പേയ്മെന്റ് കമ്മീഷനും രാജ്യത്തെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് സംവിധാനത്തെ യൂറോപ്പിലെ ടാർഗറ്റഡ് ഇൻസ്റ്റന്റ് പേയ്മെന്റ് ഇന്റർഫേസുമായി ബന്ധിപ്പിക്കുന്നതിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. സൂക്ഷ്മ പരിശോധന ഇന്ന് ആരംഭിക്കും. ഒടുവിൽ ലഭിച്ച കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 164,427 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചിട്ടുള്ളത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പത്രിക ലഭിച്ചത്. കുറവ് വയനാട്ടിലാണ്. വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് മുന്നിൽ. 57,227 വനിതകൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ 51,352 പുരുഷ സ്ഥാനാർത്ഥികളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമായ തിങ്കളാഴ്ചയ്ക്ക് ശേഷം അന്തിമ മത്സരചിത്രം തെളിയും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നടക്കും. ദേശീയ സംസ്ഥാന പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ SIR നടപടികൾ മാറ്റിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. കേരള സർക്കാരും CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിച്ച ഹർജികളിലാണ് കോടതി നിർദ്ദേശം. ഹർജികൾ ഈ മാസം 26 സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. ശബരിമലയിൽ 24 മണിക്കൂറും സുരക്ഷാ വലയം തീർത്ത് ഭക്തർക്ക് കരുതലൊരുക്കുകയാണ് അഗ്നിശമന സേന. സോപാനം, മാളികപ്പുറം, ഭസ്മക്കുളം, നടപ്പന്തൽ, ശരംകുത്തി, മരക്കൂട്ടം, പാണ്ടിത്താവളം, KSEB, കൊപ്രാക്കളം എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങൾ ഫയർ പോയിന്റുകളായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതോടൊപ്പം അരവണ കൌണ്ടറിനടുത്തായി ഫയർ ആന്റ് റെസ്ക്യൂ വിഭാഗത്തിന്റെ പ്രധാന കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ട്. 86 പേരടങ്ങുന്ന സംഘത്തെയാണ് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ വിന്യസിച്ചിട്ടുള്ളത്. അപകട സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും തീർത്ഥാടനം ആരംഭിച്ചതുമുതൽ നിരന്തരമായ ഫയർ ഓഡിറ്റിംഗ് നടത്തിവരുന്നുണ്ടെന്ന് ജില്ലാ ഫയർ ഓഫീസർ S. സൂരജ് പറഞ്ഞു.
വിവിധ സ്ഥലങ്ങളിലായി സന്നിധാനത്ത് വിവിധ പോയിന്റുകളായിട്ട് തരംതിരിച്ചാണ് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. അഗ്നിരക്ഷാ വീക്ഷണത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഫയറും ടാക്കിൾ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അത് കൂടാതെ തന്നെ അഗ്നിശമന രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് രാവിലെ 9 ഗുവാഹത്തിയിൽ ആരംഭിക്കും. വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്താണ് ഇന്ത്യയെ നയിക്കുന്നത്. പരിക്കിനെ തുടർന്ന് സ്ഥിരം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മത്സരത്തിൽ കളിക്കുന്നില്ല. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായിരുന്നു വിജയം. ഇൻഡോറിൽ നടക്കുന്ന സ്ക്വാഷ് ഇന്ത്യൻ ഓപ്പണിന്റെ വനിതാ ഫൈനലിൽ ഇന്ന് അനാഹത് സിംഗ് ജോഷ്ന ചിന്നപ്പയെ നേരിടും. സെമിഫൈനലിൽ അനാഹത് അയർലൻഡിന്റെ ഹന്ന ക്രേഗിനെയും ജോഷ്ന ഈജിപ്തിന്റെ നദേലിയൻ എൽഹാമിയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ പ്രവേശിച്ചത്. കേരളത്തിൽ നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. ഭീമാപ്പള്ളി ഉറൂസ് പ്രമാണിച്ച് തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. മുൻ നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ന് ആരംഭിക്കുന്ന G20 നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. രാജ്യത്തെ തൊഴിലാളികൾക്ക് മികച്ച വേതനവും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കാൻ പുതിയ ലേബർ കോഡുകൾക്ക് സാധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആഗോള സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പുതിയ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. സൂക്ഷ്മ പരിശോധന ഇന്ന് ആരംഭിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിന് ഇന്ന് ഗുവാഹത്തിയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.